അവസാനത്തെ അധ്യായമാണ്. നമ്മൾ നാലാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിരുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഗലാത്യ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ പൗലോസ് എന്താണ് സുവിശേഷം എന്നുള്ളത് പറയുകയാണ്. ഗലാത്യ ലേഖനത്തിന്റെ സബ്ജക്ട് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ സുവിശേഷമാണ്. ഗലാത്യ ലേഖനത്തിന്റെ സബ്ജക്ട് എന്നല്ല, ബൈബിളിന്റെ മുഴുവൻ മെസ്സേജും സുവിശേഷം എന്നുള്ള മെസ്സേജാണ്. ബൈബിൾ മുഴുവൻ സ്ക്രിപ്ചർ തിരുവെഴുത്തിൽ കൂടി ദൈവം സുവിശേഷമാണ് സംസാരിക്കുന്നത്. ദൈവം സംസാരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് സുവിശേഷമായിട്ട് ചിലപ്പം തോന്നത്തില്ല, നല്ല വിശേഷമായിട്ട് തോന്നത്തില്ല. കാരണം ചിലതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതായിരിക്കാം, നമ്മളെ ശാസിക്കുന്നതായിരിക്കാം. പക്ഷെ ഇതെല്ലാം ദൈവത്തിന്റെ സുവിശേഷമാണ്, ഗുഡ് ന്യൂസ് ആണ്. അതാണ് ദൈവം ദൈവനത്തിൽ കൂടി സംസാരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ കഴിയത്തില്ല. മനസ്സിലാക്കാനായിട്ട് കഴിയാത്തതിന്റെ കാര്യം, ദൈവം നമുക്ക് ഈ സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തി തരണം. ഇല്ലെങ്കിൽ ഈ സുവിശേഷത്തില് ബൈബിള് നമുക്കൊരു പുസ്തകം പോലെ ആയിരിക്കാം. നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിക്കുന്നത് പോലെ ഈ ബൈബിളും നമുക്ക് പഠിച്ചിട്ട് നമുക്ക് അതിൽ വലിയ ഡിഗ്രിയോ നമുക്ക് വലിയ പണ്ഡിതനോ നമുക്ക് പ്രസംഗിക്കുന്ന ആളോ ഒക്കെ ആവാനായിട്ട് തീരും. പക്ഷെ നമുക്ക് സുവിശേഷം പറയാനായിട്ട് കഴിയത്തില്ല. സുവിശേഷം പറയാനായിട്ട് നമുക്ക് അറിയത്തില്ലെങ്കിൽ ദൈവം നമ്മുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തു തന്നെ പറഞ്ഞാണ് അതിന്. അത് മനസ്സിലാക്കാനായിട്ട് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ ഹൃദയത്തെ തുറന്നു. അതിനുശേഷം അവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് അവരെ അയച്ചു. അതേ സുവിശേഷം പൗലോസിന്റെ ഹൃദയത്തിലും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. പൗലോസിന് അത് വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ട് പൗലോസ് പറയാണ്, എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് യേശുക്രിസ്തുവാണ്. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചതല്ല, മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചതുമല്ല, യേശുക്രിസ്തുവിന്റെ വെളിപാടിനാൽ അത്രേ ഞാൻ പ്രാപിച്ചതെന്ന് പറഞ്ഞിട്ട് ആ സുവിശേഷം വിശദീകരിക്കുകയാണ്. ഗലാത്യ സഭയിലെ വിശ്വാസികളുടെ അടുത്ത് വെളിപ്പെടുത്തുക പറയുകയാണ്. കാരണം അവർ ഒരു തെറ്റായിട്ടുള്ള സുവിശേഷം പഠിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു. പ്രവൃത്തിയാലുള്ള നീതീകരണം ഇല്ലെങ്കിൽ ന്യായപ്രമാണത്താലുള്ള നീതീകരണം, ന്യായപ്രമാണത്താൽ ദൈവത്തിന്റെ സന്നിധിയിൽ അക്സെപ്റ്റഡ് ആകും എന്നുള്ള ദുരുപദേശം, തെറ്റായിട്ടുള്ള ഉപദേശം പഠിച്ചിരുന്ന അവരുടെ യഥാർത്ഥത്തിലുള്ള സുവിശേഷം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ന്യായപ്രമാണത്തിൽ എന്തൊക്കെ നടക്കുന്നില്ല എന്ന് പൗലോസ് വ്യക്തമായി കൊടുക്കുന്നു. പഴയ നിയമത്തിൽ തന്നെ നീതീകരണം ന്യായപ്രമാണത്താൽ ലഭിക്കുന്നില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്താൽ ലഭിക്കുന്നില്ല, വീണ്ടും ജനനം ന്യായപ്രമാണത്താൽ ലഭിക്കുന്നില്ല. ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള അനുഗ്രഹമായിട്ടുള്ള പരിശുദ്ധാത്മാവ് വിശ്വാസത്താലാണ്. അത് പഴയ നിയമത്തിലും അങ്ങനെ തന്നെയാണ് ദൈവം സംസാരിച്ചെന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ന്യായപ്രമാണം എന്തിനാണ് കൊടുത്തതെന്ന് മനസ്സിൽ പറയുന്നു. ന്യായപ്രമാണം കൊടുത്തത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ യഥാർത്ഥത്തിലുള്ള ദൈവത്താൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം തരുന്ന ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നയിക്കുവാനായിട്ടാണ് ന്യായപ്രമാണം കൊടുത്തത്. നമ്മുടെ ഫ്ലഷിന്റെ യഥാർത്ഥത്തിലുള്ള പോവർട്ടി മനസ്സിലാക്കി, നമ്മളൊരു അരിഷ്ട മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തുവിലേക്ക് നയിക്കാനായിട്ട് ന്യായപ്രമാണം ദൈവം കൊടുത്തു. ന്യായപ്രമാണം അത് അങ്ങനെ കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന വ്യക്തികൾ യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്താൽ ദൈവമക്കളായിത്തീരുന്നു. അതോടുകൂടി അവർക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. അത് പിന്നീട് ലഭിക്കുന്നതല്ല, അപ്പോൾ തന്നെ ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, സ്പിരിച്വൽ ബ്ലെസ്സിംഗ്സ് എല്ലാം യേശു ക്രിസ്തുവിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പോൾ ലഭിക്കാത്തതല്ല, ദൈവം അനുഗ്രഹിക്കാത്തതല്ല, ദൈവം യേശു ക്രിസ്തുവിൽ കൂടി എല്ലാ ബ്ലെസ്സിങ്ങും. സ്വർഗത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ തന്നതോടുകൂടി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും യേശു ക്രിസ്തു ഒരു ദൈവവേദനെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതാണ് ഗലാത്യ ലേഖനം അതിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അവൻ. എന്നാൽ നാലാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം, എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിൽ ദൈവഹൃദയത്താൽ അവകാശിയുമാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവഹൃദയത്താൽ എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിംഗിന്റെയും ഹെയറാണ്, അവകാശിയാണ്, അതിനുള്ള ആ അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുന്നു, ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്യാതെ ജീവിക്കുന്നവരാണ് മിക്കവരും. അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് ഗലാത്യ ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായം കഴിയുമ്പോൾ പൗലോസ് വിശദീകരിക്കുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ദൈവത്തിന്റെ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ലഭിച്ചിട്ടും ഭിക്ഷക്കാരെ പോലെ ദരിദ്രരെ പോലെ ഈ ലോകത്തിൽ ആ സ്പിരിച്വൽ ബ്ലെസ്സിംഗ് എക്സ്പീരിയൻസ് ചെയ്യാതെ ലോകത്തിന്റെ മുമ്പിൽ ഒരു കൂത്തുകാഴ്ചയായിട്ട് ജീവിക്കാനായിട്ട് വിശ്വാസികൾക്ക് കഴിയും. ദൈവനാമത്തിന് ദോഷം വരുത്തുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരാണ്. രക്ഷിക്കപ്പെട്ടവരെന്ന് ആണെങ്കിലും യഥാർത്ഥത്തിൽ ബോൺ ബൈ ദ സ്പിരിറ്റ് ബട്ട് കൺട്രോൾഡ് ബൈ ദ ഫ്ലഷ്, പഴയ ഫ്ലഷ് തന്നെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഫലങ്ങളല്ല, അതിന് വരാൻ ജഡത്തിന്റെ പ്രവൃത്തികൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു വരുന്നു. ഗലാത്യ ലേഖനം അതിന്റെ അവസാനത്തെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഈ 16-ാമത്തെ വാക്യത്തിൽ 19-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പോ അശുദ്ധി ദുഷ്കാമം എന്ന് പറഞ്ഞിട്ട് താഴ്ത്തു പറയാൻ പറയാണ് ഗുരുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു എന്ന് പറയാണ്. മാനിഫെസ്റ്റിംഗ് ഓൾ ദ ഡീപ്സ് ഓഫ് ദ ഫ്ലഷ്. എന്താണ് ഇത്? പഴയ ആളാണ്, പഴയ സോഴ്സിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ സോഴ്സ് മാറിക്കഴിഞ്ഞിട്ടും എന്നിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഫ്രൂട്ട് അല്ല എന്താണ്, ഫ്ലഷിന്റെ ഡീഡ്സ് ആണ്. അതാണ് ഒരു കോൺട്രവേഴ്സി, അതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ ജീവിക്കുന്ന വിശ്വാസികളുണ്ട്, അങ്ങനെ ജീവിക്കുന്ന വിശ്വാസികൾ ആണ് പലരും. അങ്ങനെയുള്ളവർ ദൈവനാമം ശരിക്കും യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നവരല്ല. തിയററ്റിക്കലി ബ്ലെസ്സിംഗ് ലഭിച്ചവരാണെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നത് ജഡത്തിന്റെ നേച്ചറാണ്. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. അത് എന്തുകൊണ്ടെന്നുള്ളതിന് വലിയ മിസ്റ്ററി ഒന്നുമില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് പൌലോസ് പഴയ നിയമത്തിലെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറയുകയാണ് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ആ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് പൌലോസ് പറയാണ്. അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. വാഗ്ദത്തം ലഭിച്ച അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുള്ളു. ദാസിയുടെ മകൻ ദൈവത്തിന്റെ വാഗ്ദത്തം സ്വന്തം ജഡത്തിന്റെ ശക്തിയാൽ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ പ്രോഡക്റ്റും, സ്വതന്ത്രയുടെ മകനോ ദൈവത്തിന്റെ പ്രോമിസ്, ദൈവത്തിന് അബ്രഹാം ദൈവത്തിന്റെ വഴിയിൽ സമർപ്പിച്ചപ്പോൾ ദൈവം ഉണ്ടാക്കി കൊടുത്ത, ദൈവം പുറപ്പെടുവിച്ചതുമാണ്. അന്നേരം ദൈവത്തിന്റെ നേച്ചർ, യേശുക്രിസ്തുവിന്റെ നേച്ചർ മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം നാം കർത്താവിന് കീഴങ്ങാത്തതാണ് എന്നുള്ളത് വളരെ ക്ലിയറാണ്. അതാണ് ഗലാത്യ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പൗലോസ് പറഞ്ഞിരുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. എങ്ങനെയാണ് യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത് എന്നത് പറയാണ്. ഇപ്പോൾ ഞാൻ ഈ ശരീരത്തിൽ ജീവിക്കുന്നുവെങ്കിലും എന്നെ അത് ജീവിക്കുന്നതിന്റെ ആ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്, അതിന്റെ സീക്രട്ട് ഇതാണ്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു വിശ്വാസത്താൽ ജീവിച്ചതുപോലെ ഒരു വിശ്വാസി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജീവിക്കുന്നു. വിശ്വാസം എന്ന് പറഞ്ഞത് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അത് അബ്രഹാം ഏൽപ്പിച്ചു കൊടുക്കാത്തടത്തോളം കാലം അബ്രഹാമിന്റെ ജീവിതത്തിൽ അത് നടന്നില്ല. അപ്പോൾ ഇസ്മായേൽ എന്താണ്? ഇസ്മായേൽ അബ്രഹാമിന്റെ പ്രൊഡക്റ്റാണ്. ഇസ്മായേലിനെ പറ്റി ഒരു വിശദീകരണം, ഒരു ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? ഇസ്മായേൽ ജനിച്ചു, അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചിട്ട് ഇസ്മായേൽ ജനിച്ചു. ഇസ്മായേലിനെ പറ്റി ഒരാള് അബ്രഹാമിനോട് ചോദിക്കാന്ന് വെച്ചു, ഇതെങ്ങനെയാണ് ഈ ഇസ്മായേൽ ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്രഹാം എന്ത് പറയും? അബ്രഹാം പറയും, ദൈവത്തിന്റെ സഹായത്താൽ ഞാനും ഹാഗാറും സാറായും കൂടി ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറയും. അല്ലേ? ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, പക്ഷെ ഇത് ഒരു ഇമ്പോസിബിൾ കാര്യമാണല്ലേ. സാറ മച്ചിയാണ്, സാറായ്ക്ക് പ്രസവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇതൊരു ഇമ്പോസിബിൾ കാര്യമാണ്, പക്ഷെ അബ്രഹാമിന് ശക്തിയുണ്ട്. എന്താണ്? അബ്രഹാമിന് മക്കളെയൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു സൊല്യൂഷൻ അവിടെ വരികയാണ്, സാറായ്ക്ക് പകരം ഹാഗാറിൽ കൂടി അബ്രഹാമിന്റെ ശക്തിയിൽ ദൈവത്തിന്റെ പ്ലാൻ ഫുൾഫിൽ ചെയ്യാൻ കഴിയും. അന്നേരം ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എങ്കിലും അബ്രഹാമിന് പറയാനായിട്ട് കഴിയും, ഇത് ഞാനും കൂടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് എന്ന് പറയുകയാണ്. അന്നേരം അബ്രഹാമിന്റെ ഇസ്മായേലിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിലെ തിരക്കഥ ആരുടെയായിരുന്നു? സാറായുടെ തിരക്കഥ, ഹാഗാറിന്റെ സഹകരണം, അബ്രഹാമാണ് പ്രൊഡ്യൂസർ, അതിന്റെ പ്രോഡക്റ്റാണ് ഇസ്മായേൽ. ആ പ്രോഡക്റ്റും കൊണ്ട് വന്നിട്ട് ദൈവത്തിനടുത്ത് വന്നിട്ട് പറയാണ്, ഇതിനെയൊന്ന് ബ്ലെസ് ചെയ്തേക്കാൻ പറയാണ്. പക്ഷേ ഇസഹാക്കിനെ പറ്റി ഒരു ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ ഒറ്റ ഡെഫിനേഷനേ ഉള്ളൂ. എന്താണ്? ദൈവം പ്രവർത്തിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇസഹാക്കിനെ കാണുന്ന വ്യക്തിയെടുത്ത് ഇസഹാക്കിനെ പറ്റി അബ്രഹാമിനോട് ചോദിച്ച അബ്രഹാം എന്ത് പറയും? അബ്രഹാം പറയും, ദൈവത്തിന്റെ കൃപയാൽ, ഗോഡ് ഇൻ ആക്ഷൻ, ദർ ഇസ് നോ അതർ ഡെഫിനേഷൻ. നേരെ ദൈവം പ്രവർത്തിക്കുന്നതിന് ഒറ്റ ഡെഫിനേഷനേ കാണത്തുള്ളൂ. ദൈവം പ്രവർത്തിക്കുന്ന എപ്പോഴും മിറാക്കിളാണ്. ആ മിറാക്കിൾ ഒറ്റ ഡെഫിനേഷനേ ഉള്ളൂ. മിറാക്കിളിന്റെ ഒറ്റ ഡെഫിനേഷൻ ദൈവമാണ് പുറകിൽ പ്രവർത്തിച്ചതെന്നതാണ്. ബാക്കിയുള്ളതിനെല്ലാം ഡെഫിനേഷൻ മനുഷ്യന് വിശദീകരണം കൊടുക്കാനായിട്ട് കഴിയും. ആ വിശദീകരണം കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെയും ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഈ കാര്യം കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ ഹിതത്തിന് പുറത്ത്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പുറത്ത്, ദൈവത്തിന്റെ പ്ലാനിന് പുറത്ത്, സ്വന്തം പ്ലാനിൽ ഫുൾഫിൽ ചെയ്ത ഒരു പ്രൊഡക്റ്റുമായിട്ട് ദൈവത്തിന്റെ അടുത്ത് എന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് അതിനെ ബ്ലസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അതിനെ ബ്ലസ് ചെയ്യില്ല. അല്ലെ? പലപ്പോഴും നമ്മുടെ നമ്മളുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കാര്യമൊക്കെ പ്ലാൻ ചെയ്യണം. നമുക്ക് കല്യാണം ആലോചിക്കുകയാണ്, കല്യാണം ആലോചിച്ചു കല്യാണമൊക്കെ നമ്മൾ ഇഷ്ടപ്രകാരം നമ്മൾ പെണ്ണിനെ കണ്ടു, പെണ്ണിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, നമ്മൾ പല കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് കല്യാണമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ അവസാന ദിവസം നമ്മൾ സാധാരണ ചർച്ചിന്റെ എൽഡേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് എന്ത് പറയും, ഈ കല്യാണം വന്നിട്ടൊന്ന് ബെനഡിക്ട് ചെയ്യണം, ആശീർവദിക്കണം. കാരണം നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഈ പണ്ടേ ഉള്ള ചിന്തയാണ്, ഈ പുരോഹിതന്മാരോ അച്ഛന്മാരോ ഒക്കെ വന്നിട്ടൊന്ന് ആശീർവദിച്ചാൽ മാത്രമേ കല്യാണം ഒരു റിയൽ ബ്ലെസ്സിംഗ് ആവും. അന്നേരം നമ്മളെ വിളിക്കും, ആശീർവദിക്കാനായിട്ട് വിളിക്കും, നമ്മൾ പോയി ആശീർവദിക്കുകയും നമുക്കൊരു പ്രശ്നമില്ല പല കാര്യങ്ങളും. അതിന് പകരം നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്നു. ഇതിന്റെ അവസാനം എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ കൊണ്ടും കൊണ്ടുവന്നിട്ട് ഇവരെ കൊണ്ടൊന്ന് ആശീർവദിപ്പിക്കണം, ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് ആശീർവാദം. അങ്ങനെ ചെയ്യുന്നൊരു കുഴപ്പമില്ല, എല്ലാത്തിനും നമ്മളൊന്ന് ഇൻവോൾവ് ചെയ്യിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, നമുക്കും ബുദ്ധിമുട്ട് കുറവുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതുപോലെ ദൈവത്തെയും ലാസ്റ്റ് കൊണ്ട് ബ്ലസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുത്തോട്ട് കൊണ്ടു ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയും അതിനും കൊണ്ട് അങ്ങ് പൊക്കോളാൻ പറയും. കാരണം ഇറ്റ് ഈസ് യുവർ പ്രോഡക്റ്റ്, നിന്റെ പ്ലാനാണ്, നിന്റെ പദ്ധതിയാണ്, നിന്റെ ഉദ്ദേശമാണ്. നീ ഇതിനെയും കൊണ്ട് വന്നിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ബ്ലസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ ആശീർവദിക്കുന്ന പോലെ ദൈവം ആശീർവദിക്കത്തില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ബ്ലസ്സിംഗ് അതിന്റെ മേളിൽ ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ ബ്ലസ്സിംഗ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ആ വെഞ്ചർ സക്സസ് ആവുമോ ഫെയിലിയർ ആവുമോ എന്നുള്ളതല്ല, ചിലപ്പോൾ സക്സസ് ആയേക്കാം, പക്ഷേ അത് ദൈവത്തിന്റെ ബ്ലസ്സിംഗ് ആയിരിക്കത്തില്ല. ദൈവത്തിന്റെ ബ്ലസ്സിംഗ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്ലാനിൽ നിങ്ങൾ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ പ്ലാനിൽ നിങ്ങൾ പുറത്താണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ എത്ര സക്സസ് ആയാലും, നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് ബ്ലസ്സിംഗ് അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ പദ്ധതിക്കുള്ളിൽ ഒരു വ്യക്തി നിൽക്കുന്നത് മാത്രമാണ് ദൈവത്തിന്റെ ബ്ലസ്സിംഗ്. അബ്രഹാം ദൈവത്തിന്റെ പ്ലാനിൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു. ദൈവത്തിനൊരു വലിയ ഫോർ പ്ലാൻ ഉണ്ടായിരുന്നു അബ്രഹാമിനെ പറ്റി. ആ പ്ലാനിൽ, ദൈവത്തിന്റെ ആ തിരക്കഥയിൽ അബ്രഹാം ഒരു കഥാപാത്രമായിരുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരാനായിട്ടുള്ള സുവിശേഷം ഉൽപ്പത്തിയിൽ ദൈവം പറഞ്ഞ ആ കൊടുക്കുന്ന പാത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം, അല്ലെ? അന്നേരം ദൈവത്തിന്റെ ഈ വലിയ സുവിശേഷത്തിന്റെ, ദൈവത്തിന്റെ ബൈബിളിലെ മെസ്സേജിൽ ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത് ഈ പ്ലാനിന്റെ പാർട്ടാവാൻ വേണ്ടിയിട്ടാണ്. അവിടെ വെച്ചിട്ട് അബ്രഹാമിനെ ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം അല്ലാതെ ബ്ലസ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അബ്രഹാം അന്നേരം സ്വന്തം പ്ലാനും കൊണ്ടുവരികയാണ്. ദൈവം പറയാണ് അതിനെ എടുത്തു മാറ്റിയരെ, അതിനെ ഞാൻ ബ്ലസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അബ്രഹാമിനെ പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അന്നേരം ദൈവം അബ്രഹാമിന്റെ പദ്ധതി എടുത്തു കളഞ്ഞിട്ട് വീണ്ടും അബ്രഹാമിനെ ദൈവീക പദ്ധതിയുടെ ഭാഗമായിട്ട് തീർക്കുകയാണ്. അങ്ങനെയാണ് ആ ചെയിൻ മുമ്പോട്ട് പോകുന്നത്. യേശുക്രിസ്തു വരാനായിട്ടുള്ള ആ ചെയിൻ അപ്പോൾ അബ്രഹാമിന് അതിൽ കൂടിയാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ദൈവത്തിന് പുറത്ത് നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, വർഷങ്ങൾ കൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊരു വേസ്റ്റ് ഓഫ് വർക്കാണ്, അതൊരു വേസ്റ്റ് ആണ് അല്ലെ? അത് അബ്രഹാമിന് മനസ്സിലായി. അബ്രഹാം വർഷങ്ങൾ ഇസ്മായിലിനെ വളർത്തി. അബ്രഹാമിന് എത്രാമത്തെ വയസ്സിലാണ് ഇസ്മായിൽ ഉണ്ടാവുന്നത്? എത്ര? 86-ാമത്തെ വയസ്സിൽ. എപ്പോഴാണ് ഇസഹാക്ക് ഉണ്ടാവുന്നത്? 100-ാമത്തെ വയസ്സിൽ. എന്നാൽ ഇസ്മായിലിന് എത്ര വയസ്സായി ഇസഹാക്ക് ജനിക്കുമ്പോഴേക്കും? 16. എന്നാൽ ഇത്രയും വർഷങ്ങൾ ഒരു മകനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അതിനെ ദൈവം റിജക്ട് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അതിന്റെ ഫ്രസ്ട്രേഷൻ വലുതായിരിക്കും. കാരണം എന്താണ്? അബ്രഹാമിന്റെ വേസ്റ്റഡ് ഇയേഴ്സ് ആണ് ആ 14-16 വർഷങ്ങൾ. അതേപോലെ തന്നെ ദൈവഹൃദയത്തിന് പുറത്ത് നമ്മൾ ജീവിക്കുന്ന എല്ലാ വർഷങ്ങളും വേസ്റ്റഡാണ്. അതുകൊണ്ടൊരു പർപ്പസ് ഉണ്ട്. ദൈവത്തിന്റെ ഹിതം നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ വേസ്റ്റഡ് ഇയേഴ്സിന്റെ എണ്ണം കുറയും അല്ലെ? എത്ര ഈ വേസ്റ്റഡ് ഇയേഴ്സ്, ഈ മരുഭൂമി യാത്ര, ഈ കറക്കം എത്ര നാള് വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. എപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന് പരിപൂർണമായിട്ട് സമർപ്പിച്ചിട്ട് മടങ്ങി വരാൻ ഒരു വ്യക്തി സ്വയം സമർപ്പിക്കുന്നോ അതുവരെയും ആ വ്യക്തിയുടെ ജീവിതം വേസ്റ്റഡാണ്. പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം, ഇതിന്റെ ഒന്നും മുകളിൽ ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ഉണ്ടാവത്തില്ല, അവന്റെ ജഡത്തിന്റെ പ്രവൃത്തി മാത്രമായിരിക്കും. ഇതേ കാര്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ അബ്രഹാമിന്റെ കൊച്ചുമകനായിട്ടുള്ള യാക്കോബിനും ഇതേ കാര്യം നടന്നു. നമ്മളത് വായിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിന് കൊടുത്ത അതേ ബ്ലെസ്സിംഗ് അതിന്റെ തുടർച്ചയായിട്ട് യാക്കോബിന് കൊടുക്കുന്നു. 28:14. ഈ വാക്യമാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിച്ചത്. എന്താണ്? നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അതേ സുവിശേഷം അബ്രഹാമിന്റെ കൊച്ചുമകനായിട്ടുള്ള യാക്കോബിന്റെ അടുത്ത് പറയാണ്. എന്നിട്ട് യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്തു. എന്തിനാണ് ദൈവം ഈ ഒരു പ്രോമിസ് യാക്കോബിന് കൊടുത്തത്? യാക്കോബിനെ ദൈവം കൂടുതൽ സ്നേഹിച്ചുകൊണ്ടല്ല. യാക്കോബിനെ ദൈവം സ്നേഹിച്ചു, ഏശാവിനെ ദീക്ഷിച്ചു എന്ന് ബൈബിൾ വാക്യമുണ്ട്. അത് ഉൽപ്പത്തിയിലെ വാക്യമല്ല. ഏത് പുസ്തകത്തിലെ വാക്യമാണത്? മലാഖിയിലാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് ശേഷം ബൈബിളിന്റെ അവസാനത്തെ പുസ്തകത്തിലാണ് എഴുതിയത്. അന്നേരം യാക്കോബിനെ ദൈവം സ്നേഹിച്ചത് കൊണ്ട് ഏശാവിനെ ദീക്ഷിച്ചിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നില്ല. യാക്കോബിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് യാക്കോബിനെ സ്നേഹിച്ച കാര്യം ദൈവം പറഞ്ഞത്. അന്നേരം ദൈവത്തിന് പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഏശാവിനെ തള്ളിക്കളഞ്ഞത്? ഏശാവിനെ തള്ളിക്കളഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഏശാവിന് ഈ ബ്ലെസ്സിംഗ് ആവശ്യമില്ലായിരുന്നു. ഏശാവ് ഈ ബ്ലെസ്സിങ്ങിനെ ഡിസ്പൈസ് ചെയ്ത വ്യക്തിയാണ് അല്ലേ? നമ്മൾ ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിന്റെ 34 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 34 വാക്യം, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദസ് ഈസോ ഡിസ്പൈസ്ഡ് ദ ഇൻഹെറിറ്റൻസ്. അന്നേരം ഇൻഹെറിറ്റൻസ് ആയിട്ടുള്ള ഈ ബ്ലെസ്സിംഗ് ഏശാവ് ഡിസ്പൈസ് ചെയ്തു, അതിന് വിലയില്ലാത്തതായിട്ട് കണ്ടു. കാര്യം എന്താണ്? ഏശാവിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ഒരു സ്കിൽഡ് വർക്കർ ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. 27 വാക്യത്തിലാണ്, വെൻ ദ ബോയ്സ് ഗ്രൂ അപ്പ് ഈസോ ബിക്കേം എ സ്കിൽഫുൾ ഹണ്ടർ, എ മാൻ ഓഫ് ദ ഫീൽഡ്. അന്നേരം ഏശാവിന് ഒരു ബ്ലെസ്സിംഗിന്റെ ആവശ്യമില്ലാതെ ജീവിക്കാൻ കഴിയുമായിരുന്നു അല്ലേ? യേശാവിന് സ്വന്തമായിട്ട്, യേശാവ് ഒരു മിടുക്കനായിരുന്നു, ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ആളായിരുന്നു. ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ക്രച്ചിന്റെ ആവശ്യമില്ലായിരുന്നു. ആ യേശാവ് സ്വയമായിട്ട് സ്വയം പര്യാപ്തനായിരുന്നു, സെൽഫ് സഫിഷ്യന്റ് ആയിരുന്നു. അതുകൊണ്ട് യേശാവ് പറയാണ്, ഈ ബ്ലെസ്സിംഗിന്റെ ആവശ്യമില്ല, ഇതില്ലാതെയും എനിക്ക് ജീവിക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ യേശാവ് ദൈവത്തിന്റെ അനുഗ്രഹത്തെ ഡിസ്പൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ദൈവം അവനെ എടുത്തു കളഞ്ഞു ആ പ്ലാനിൽ നിന്ന്. ദൈവത്തിന്റെ ആ പ്ലാൻ പർപ്പസിൽ നിന്ന് ഏശാവിനെ ദൈവം എടുത്തു മാറ്റിയിട്ട് അടുത്ത ആളെ ഏൽപ്പിക്കുകയാണ്. അതാണ് യാക്കോബ്. യാക്കോബിന് ശരിക്കും ഈ ബ്ലെസ്സിംഗ് ആവശ്യമായിരുന്നു. കാരണം യാക്കോബിന് ഈ ബ്ലെസ്സിംഗ് ഇല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ലെന്ന് യാക്കോബിന് അറിയാമായിരുന്നു. ഇതിന്റെ ബ്ലെസ്സിംഗിന്റെ ഡീറ്റെയിൽസ് ഒന്നും യാക്കോബിന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ബ്ലെസ്സിംഗ് അത്രമാത്രം വിലപ്പെട്ടതാണെന്നും അബ്രഹാമിൽ കൂടി വരാൻ പോകുന്ന ഒരു ബ്ലെസ്സിംഗ് ആണെന്നും യാക്കോബിന് അറിയാമായിരുന്നുകൊണ്ട് യാക്കോബ് അതിനെ ഗ്രാബ് ചെയ്യാൻ ശ്രമിച്ചു. യാക്കോബിന്റെ വഴിയിൽ, യാക്കോബിന്റെ ബുദ്ധിപ്രകാരം ഈ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് യാക്കോബ് ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ആ ഹൃദയം കണ്ടുകൊണ്ട് യാക്കോബിനെ ദൈവം തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ആ യാക്കോബിന്റെ അടുത്ത് ദൈവം പറയുന്ന വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ യാക്കോബിന്റെ അടുത്ത് പറയാണ്, അബ്രഹാമിന് കൊടുത്ത ആ അനുഗ്രഹം ഏശാവ് തള്ളിക്കളഞ്ഞതുകൊണ്ട് നീ അത് ചൂസ് ചെയ്തുകൊണ്ട് നിന്നെ ഞാൻ പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, ആ ബ്ലെസ്സിംഗ് നിന്നിൽ കൂടി മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് 16 പറയാണ്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരളി ചെയ്തത് ഞാൻ നിവർത്തിക്കും. ഇവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിക്കുന്നത്, ഫോർ ഐ വിൽ നോട്ട് ലീവ് യു അൺടിൽ ഐ ഹാവ് ഡൺ വാട്ട് ഐ ഹാവ് പ്രോമിസ്ഡ് ടു യു. മഹാകവിയുടെ ദൈവം പറയുന്നത്, നിന്നെ കുഞ്ഞെ, നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിന്റെ മേൽ പിടി വീണു കഴിഞ്ഞു, ഇനി നീ എവിടെ പോയാലും നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നീ എത്ര ഓടിയാലും നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവരാനായിട്ട് നീ എന്നെ ചൂസ് ചെയ്തു. നിനക്ക് ഇതിന്റെ പ്ലാൻ, ഇതിന്റെ ഉദ്ദേശമൊന്നും അറിയത്തില്ല, നിന്റെ വഴിപ്രകാരമാണ് നീ ഇത് ചൂസ് ചെയ്തിരിക്കുന്നത്, നിന്റെ വഴിപ്രകാരം നടക്കാനും പോകുന്നില്ല, പക്ഷെ നിന്നെ എന്റെ വഴിയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ നിന്നെ ബ്ലെസ് ചെയ്യുന്നു പറഞ്ഞു. അബ്രഹാമിനെ ചെയ്തതുപോലെ തന്നെ, അബ്രഹാം ഓടിയതുപോലെ യാക്കോബ് ഒരോട്ടം ഓടി. അബ്രഹാം 16 കൊണ്ട് കാര്യം പഠിച്ചിട്ട് തിരിച്ചു വന്നെങ്കിൽ യാക്കോബ് 20 എടുത്തു ആ കാര്യം പഠിക്കാനായിട്ട്. ആ യാക്കോബിന്റെ മറുപടി അവിടെ പറയുകയാണ്, 20 വാക്യം, 20 വാക്യം, 20-21. ഇവിടെ പറയാണ്, ഇവിടെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യാക്കോബ് പറയാണ്, യാക്കോബ് യാക്കോബിന്റെ പ്ലാനുകൾ പറയാണ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്റെ വഴി ഇങ്ങനെയാണ്, ഇതുപോലെയൊക്കെ എന്റെ വഴിയെ നീ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എന്റെ ദൈവം, ഞാൻ നിനക്ക് 10% തരും. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വഴി, എന്റെ പ്ലാൻ അതുപോലെ നടക്കണം. നടന്നാൽ നീ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ 10% തീർച്ചയായിട്ടും നിനക്ക് തരികയും ചെയ്യും. യാക്കോബ് ദൈവം പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു, നീ ഓടിക്കോളാൻ പറഞ്ഞു, നിന്റെ വഴിയെ നീ ഓടിക്കോളാൻ പറഞ്ഞു. യാക്കോബ് 20 ഓടി. യാക്കോബ് പോയി ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ലാബാന്റെ കൂടെ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് പാർട്ണർ, നല്ല ബിസിനസ് പാർട്ണർ ആയതുകൊണ്ട് യാക്കോബിന് നല്ല രീതിയിൽ നല്ലപോലെ യാക്കോബിനെ ലാബാൻ കളിപ്പിച്ചു. അവസാനം ഏറ്റവും അവസാനം അതിന്റെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 34-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തിൽ ഈ ഓട്ടത്തിന്റെ അവസാനം യാക്കോബ് ഒരു ടെസ്റ്റിമണി പറയാണ്. അതിന്റെ 41-ാമത്തെ വാക്യം എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നാള് വർക്ക് ചെയ്യുമ്പോൾ ദൈവത്തെ കൂടാതെ ഓടിയ ഒരു മനുഷ്യന്റെ, എല്ലാം സമ്പാദിച്ച മനുഷ്യന്റെ, ഒരു വടിയും കൊണ്ട് പോയിട്ട് അനേക സമ്പാദ്യമായിട്ട് തിരിച്ചു വന്ന ഒരു മനുഷ്യൻ ദൈവത്തെ കൂടാതെ, ദൈവത്തിന്റെ റിയൽ ബ്ലെസ്സിംഗ് കൂടാതെ ബാക്കി കാര്യങ്ങൾ സമ്പാദിച്ച മനുഷ്യന്റെ ഒരു ടെസ്റ്റിമണി 20 ശേഷം അവൻ പറയുകയാണ്. അവൻ എന്താണ് ഉണ്ടാക്കിയെന്ന് പറയാണ്. ഇവിടെ പറയാണ് ഈ 20 കൊണ്ട് 10 നീ എന്റെ പ്രതിഫലം മാറ്റി ദൈവത്തെ സേവിക്കാനായിട്ട് വിളിച്ച മനുഷ്യൻ അമ്മായിയപ്പനെ സേവിച്ച് 20 അവന്റെ വീഴ്ചയാക്കി. അപ്പോൾ എന്നിട്ട് അവസാനം ഈ അത് ദൈവം അനുഗ്രഹിക്കാനായിട്ടാണ് യാക്കോബിനെ വിളിച്ചത്. യാക്കോബ് പറഞ്ഞത് നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഇതൊക്കെ തരാമെന്നാണ് പറഞ്ഞത്. യാക്കോബിന് ശരിക്കും ഭൗതികമായിട്ട് എല്ലാ കാര്യങ്ങളും ലഭിച്ചു. നമ്മൾ ഇതിന് പലപ്പോഴും വായിച്ചിട്ടുള്ളത് ഡീറ്റെയിലിൽ കിടക്കുന്നില്ല. അതിന്റെ 32-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ 26-27 ഇവിടെ പറയാണ് എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേളിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും യാക്കോബ് എല്ലാ സമ്പാദ്യത്തെയും വിട്ടിട്ട് എന്തായി തീർന്നു, ഒറ്റയ്ക്ക് ശേഷിച്ചെന്നുള്ളത്. ആ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് രണ്ട് ദാസന്മാരെയും 11 കൂട്ടി യാബോക്ക് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. യാക്കോബിന്റെ എല്ലാം വിട്ടിട്ട് അവസാനം യാക്കോബ് ഒറ്റയ്ക്ക് ദൈവവുമായിട്ട് മീറ്റ് ചെയ്യുകയാണ്. യാക്കോബിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും വിട്ടു. യാക്കോബ് എല്ലാം ഉപേക്ഷിച്ചിട്ട് യാക്കോബ് ദൈവമായിട്ട് മീറ്റ് ചെയ്യണം. അവിടെ വെച്ചിട്ട് ദൈവം പറയാണ് എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നുവല്ലോ എന്നും പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയണം. അന്നേരം എന്തായിരുന്നു അനുഗ്രഹം എന്നുള്ളത്? അനുഗ്രഹം ഈ ഭൗതികമായിട്ടുള്ളതാണെങ്കിൽ യാക്കോബിന് ഇതെല്ലാം കിട്ടി. ഇതെല്ലാം കിട്ടിയിട്ട് യാക്കോബ് പറയാണ് അവസാനം യാക്കോബിന് മനസ്സിലായി ഇതൊന്നുമല്ല റിയൽ ബ്ലെസ്സിംഗ് എന്ന് മനസ്സിലായി. അതെല്ലാം പോയി, എല്ലാ അക്കരെ പോയി. യാക്കോബ് പറയാണ് ഇതെല്ലാം പോട്ടെ, എല്ലാം നശിച്ചോട്ടെ, പക്ഷേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അന്നേരം യാക്കോബ് ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന്റെ 26-ാമത്തെ അധ്യായത്തിൽ യാക്കോബിനെ ദൈവം ബ്ലെസ് ചെയ്ത് ആ ബ്ലെസ്സിങ്ങിനെ യാക്കോബ് കൈ നീട്ടി മുറുകെ പിടിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. അത് ദൈവത്തെ യഥാർത്ഥ മുഖാമുഖമായി കാണുന്നതാണ്, ദൈവമായിട്ട് മീറ്റ് ചെയ്യപ്പെടുന്നതാണ്. അവിടെ വെച്ചിട്ട് യാക്കോബ് പറയാണ് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടുകയില്ല എന്ന് പറയാണ്. 21-ാമത്തെ വാക്യം 27-ാമത്തെ വാക്യത്തിൽ യാക്കോബിനോട് ചോദിക്കുകയാണ് നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലായിട്ട് റിപ്പന്റ് ചെയ്യാനായിട്ട് ദൈവം അവരോട് ആവശ്യപ്പെടുകയാണ്. അബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞതുപോലെ ദൈവത്തിന് മുമ്പിൽ മടങ്ങി വന്ന് നിന്റെ കള്ളത്തരങ്ങളും നിന്റെ പ്ലാനുകളും പദ്ധതികളും നിന്റെ ക്രൂക്കഡ് വേയും നിന്റെ പദ്ധതികളെല്ലാം വിട്ടിട്ട് നീ റിയലായിട്ട് റിപ്പന്റ് ചെയ്യാനായിട്ട് അബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞത് നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക എന്ന് പറഞ്ഞതുപോലെ യാക്കോബിന്റെ അടുത്ത് പറയാണ് നീ യഥാർത്ഥത്തിൽ നീ ഇവിടെ വെച്ച് റിപ്പന്റ് ചെയ്താൽ നിന്നെ ബ്ലസ് ചെയ്യാന്ന് പറയാണ്. അവിടെ വെച്ച് യാക്കോബ് എല്ലാം വിട്ടിട്ട് ദൈവത്തിന്റെ മുമ്പിൽ കവിണ് വീഴുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ ആ അവിടെ വീഴുകയാണ്. അവിടെ പറയാണ് അവൻ എന്റെ പേരെന്ത് ചോദിച്ചു, അവൻ അവനോട് യാക്കോബ് എന്ന് പറഞ്ഞു. 21-ാമത്തെ വാക്യം നീ എന്റെ പേര് ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ചിട്ട് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും ആ എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവിടെ വെച്ചിട്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പ്ലാൻ ഒരിടത്തും മാറുന്നില്ല. ദൈവത്തിന്റെ പ്ലാൻ നമ്മുടെ പ്ലാനിന് സൈൻ ചെയ്യുന്നതല്ല. നമ്മുടെ പദ്ധതിക്ക്, നമ്മുടെ പദ്ധതി മുമ്പോട്ട് കൊണ്ട് ഓടുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ റിപ്പന്റ് ചെയ്യാത്തടത്തോളം കാലം, മടങ്ങി വരാത്തടത്തോളം കാലം, യഥാർത്ഥത്തിൽ കർത്താവിന് ജീവൻ സമർപ്പിക്കാത്തടത്തോളം കാലം ദൈവത്തിന്റെ ഈ പ്രോമിസ് ബ്ലെസ്സിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഈ പ്രോമിസ് യാക്കോബിന് ലഭിച്ചതാണ്, പക്ഷെ അതിന്റെ റിയൽ എക്സ്പീരിയൻസിലേക്ക് യാക്കോബ് കടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അബ്രഹാം കടക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. മോശ കടക്കുന്നത് ദൈവമായിട്ട് മുഖാമുഖം കാണുമ്പോഴാണ്. ഇവിടെ എവിടെയെല്ലാം വെച്ചിട്ട് ദൈവമായിട്ട് യഥാർത്ഥത്തിൽ ഒരു എൻകൌണ്ടർ ഉണ്ടായിട്ട് ഒരു വ്യക്തി റിയൽ റിപ്പന്റൻസിലേക്ക് രണ്ടാമത് വരുന്നിടത്താണ് ഈ ബ്ലെസ്സിംഗിന്റെ യഥാർത്ഥ എക്സ്പീരിയൻസിലേക്ക് വരുന്നത്. അതുവരെയും അവരുടെ ജീവിതം വേസ്റ്റഡ് ലൈഫാണ്. സേവ്ഡ് സോൾ ആണ്, പക്ഷെ വേസ്റ്റഡ് ലൈഫാണ്. ആ വേസ്റ്റഡ് ലൈഫിൽ എത്ര നാൾ മുമ്പോട്ട് പോകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇവിടെയാണ് ഗലാത്തിലേഖനത്തിലെ കാര്യത്തിലേക്ക് വരുന്നത്. നമുക്ക് ഗലാത്തിലേക്ക് മടങ്ങി വരാം. ഗലാത്തിലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ 23-ാമത്തെ വാക്യം വീണ്ടും വായിക്കാം.
അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജനപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരുന്നു. ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങളത്തെ, ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു.
ഇവിടെ പറയാണ് ഇത് സാദൃശ്യമാകുന്നു, ഇത് പാരബിളാകുന്നു. പഴയ നിയമത്തിൽ ഇതൊക്കെ എഴുതിയത് അപ്പോൾ നടന്ന സംഭവങ്ങളാണെങ്കിലും പുതിയ നിയമത്തിലെ ഒരു സ്പിരിച്വൽ ട്രൂത്തിനെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം എഴുതിവെച്ച സാദൃശ്യങ്ങളാണെന്നാണ് പറഞ്ഞതൊക്കെ. ആ സാദൃശ്യം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി എഴുതിയിരുന്നു. എന്നിട്ട് 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച നിർത്തി വാക്യം വായിക്കുക. 29-31 വാക്യം.
എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്ന് പറയുന്നു, ദാസിയെയും മകനെയും പുറത്താക്കി കളക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകില്ല.
ഇവിടെ പറയാണ് ദാസിയുടെ മകനും ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും റിയലായിട്ടുള്ള ബ്ലെസ്സിംഗ് ലഭിച്ചതിന് ശേഷവും അബ്രഹാമിന്റെ വീട്ടിൽ ഈ രണ്ടുപേരും കൂടെ വളരുകയാണ്. അവർ രണ്ടുപേരും കൂടെ വളരുന്നിടത്തോളം കാലം ഇവർ തമ്മിൽ കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം വീണ്ടും പറയുകയാണ്, ദാസിയെയും മകനെയും പുറത്താക്കി കളക, ബ്ലെസ്സിംഗ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാണ്. ദൈവം പറയാണ് ബ്ലെസ്സിംഗ് ഇസ്മായിലിനില്ല, ഇസ്ഹാക്കിന് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടുപേരെയും കൂടെ ബ്ലസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നടക്കത്തില്ല. അവകാശം യഥാർത്ഥത്തിൽ ഷെയർ ചെയ്യപ്പെടുകയില്ല. ദൈവം പറയാണ് ഫ്ലഷിനെയും സ്പിരിറ്റിനെയും കൂടി രണ്ടും കൂടി ദൈവം അനുഗ്രഹിക്കത്തില്ല. ദൈവം പറയാണ് ദൈവം നമ്മളെ ബ്ലസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. അതിന്റെ ഇടയ്ക്കുള്ള ബാക്കി കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദാസിയെ മകനെയും പുറത്താക്കി കളയാനായിട്ട് പറയാണ്. 5-ാമത്തെ അധ്യായത്തിന്റെ 1-5 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പറയാണ് ഇവിടെ പരിച്ഛേദന ആവശ്യമില്ല എന്ന് പറയുന്നത്. പരിച്ഛേദന എപ്പോഴാണ് ദൈവം ആദ്യമായിട്ട് കൊടുത്തത്? ഫസ്റ്റിലെ പരിച്ഛേദന കൊടുക്കുന്നത് എവിടെ വെച്ചാണ്? ലേവ്യ പുസ്തകത്തിലാണോ ന്യായപ്രമാണത്തിലാണോ? ന്യായപ്രമാണത്തിലാണോ പരിച്ഛേദന കൊടുത്തത്? എവിടെ? ജനസിസ് 17. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായത്തിലാണ് പരിച്ഛേദന കൊടുക്കുന്നത്. 10-ാമത്തെ വാക്യം 17:10. ഇവിടെ പറയാണ് എവിടെ വെച്ചിട്ടാണ്? ഇസ്മായിലിനെ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് ദൈവം പരിച്ഛേദന എന്ന അടയാളം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പലാണ്, വരാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ നിഴലാണ്, അതാണ് അടയാളം എന്ന് പറഞ്ഞത്. അന്നേരം അവിടെ പരിച്ഛേദന കൊടുത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം ജഡത്തിന്റെ ആശ്രയിച്ച് ഇസ്മായിലിനെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ജഡത്തിൽ ഇനി ആശ്രയിക്കത്തില്ല എന്നുള്ളതിന്റെ സിമ്പലായിട്ടാണ് പരിച്ഛേദന കൊടുത്തത്. അതുകൊണ്ട് അതിന്റെ റിയൽ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയുകയാണ്, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും എന്താണ് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഏത് വാക്യമാണ് അത്? ഫിലിപ്പിയ ലേഖനത്തിലാണെന്ന് തോന്നുന്നു. ഫിലിപ്പിയ ലേഖനം അതിന്റെ മൂന്നിന്റെ മൂന്ന് ഇവിടെ പറയാണ് നാമല്ലോ പരിച്ഛേദനക്കാർ. യഥാർത്ഥത്തിലുള്ള പരിച്ഛേദന എവിടെയാണ് നടക്കുന്നത്? യഥാർത്ഥത്തിലുള്ള പരിച്ഛേദന ഫുൾഫിൽ ആവുന്നത് യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി പുതിയ സൃഷ്ടിയായി തീരുമ്പോഴാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? നാമല്ലോ പരിച്ഛേദനക്കാർ. എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള പരിച്ഛേദന നടക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. അതാണ് ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കണം, ഈ ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറയുന്ന ഒരു എമോഷണൽ ഹൈക്കിലേക്ക് നമ്മൾ പോകുന്ന ഒരു സ്റ്റേറ്റ് അല്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിനിൽ ഡിപ്പെൻഡ് ചെയ്യുകയും ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആത്മാവിലുള്ള ആരാധന. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരിക്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി തീരുമ്പോഴേക്കും അവന്റെ ജഡത്തിനുള്ള ആശ്രയം മാറി ദൈവത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്ന റിയൽ ആയിട്ടുള്ള സ്പിരിച്വൽ വർഷിപ്പിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ പറയാണ് നാമല്ലോ പരിശോധനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നത്. എന്നാലും അവിടെ പൗലോസ് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പരിച്ഛേദന ഹൃദയ പരിച്ഛേദന വരുമ്പോഴേക്കും ആ അടയാളം ഫുൾഫിൽ ആയതുകൊണ്ട് അടയാളത്തിന്റെ ആവശ്യമില്ല. നിഴല് റിയലായിട്ടുള്ള ഇസ്മായിലിനെ ഉണ്ടാക്കിയപ്പോൾ അബ്രഹാമിനടുത്ത് ഈ ഫിസിക്കൽ പരിച്ഛേദന കൊടുത്തു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കാനായിട്ടുള്ള യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വരുമ്പോൾ ഫുൾഫിൽ ചെയ്യാനതിന്റെ നിഴലായിട്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴേക്കും ആത്മാവ് കൊണ്ടുള്ള ഹൃദയ പരിച്ഛേദന, അതുകൊണ്ടാണ് റോമലയനത്ത് പറഞ്ഞിരിക്കുന്നത് ആത്മാവ് കൊണ്ടുള്ള ഹൃദയ പരിച്ഛേദന അത്രേ യഥാർത്ഥ പരിച്ഛേദന. റോമാലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ ഇവിടെ പറയാണ്, അകമേ ഒരു കാര്യം നടക്കുമ്പോഴേ യഥാർത്ഥത്തിൽ നടക്കത്തുള്ളൂ. അവിടെ പറയാണ് അക്ഷരത്തിലുള്ളതല്ല ആത്മാവിനാലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ അവന് മനുഷ്യരല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. എന്നിട്ട് പറയാണ് ഈ കറഞ്ഞിരിക്കുന്ന താഴെ പറയുമ്പോൾ പരിച്ഛേദന പറയുന്നത് താഴെ പറയുന്നുണ്ട് റോമലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ. പക്ഷെ അതല്ല പറയുന്നത്, ഇവിടെ പറയുന്ന റിയൽ ഹൃദയ പരിച്ഛേദന ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ പുതിയ സൃഷ്ടിയായിത്തീരുമ്പോൾ അവൻ ജഡത്തിലുള്ള ആശ്രയം അവന്റെ അത് മാറും. അവൻ ജഡത്തിൽ ആശ്രയിക്കാതെ യേശു ക്രിസ്തുവിൽ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് ഇത് ഫുൾഫിൽ ചെയ്തത്. പക്ഷേ ജഡത്തിൽ അവിടെ പറയാണ് അത് നമ്മൾ നേരത്തെ വായിച്ച വാക്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ന്യായപ്രമാണത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അവിടെ പറയാണ് ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവർത്തിയ ആത്മാവിലാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവും അല്ല, എന്താണ് കാര്യമെന്ന് പറഞ്ഞിരിക്കുന്നത്? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസ് ആണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ കാര്യം എന്നുള്ളത് പൗലോസ് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഡിപ്പെൻഡൻസ് ഉണ്ടാവുന്നത്? ഡിപ്പെൻഡൻസ് ഉണ്ടാവുന്നത് എന്തിന്റെ പുറത്താണ്? സ്നേഹത്തിൽ, ലവിൽ മാത്രമേ ഡിപ്പെൻഡൻസ് ഉണ്ടാവത്തുള്ളൂ അല്ലേ. ഇവിടെ പറയുകയാണ് സ്നേഹത്തിലാണ് ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലവ്, ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ് ഈ മൂന്ന് കാര്യം കൂടി ഒരുമിച്ചിട്ടാണ് പോകുന്നത്. ഇതിലെവിടെയാണ് ബ്രേക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ദൈവമായിട്ടുള്ള സ്നേഹത്തിൽ ഒരു വ്യക്തി ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ ആ വ്യക്തി ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് മാറും. അതോടുകൂടി ആ വ്യക്തി എന്താണ്, ഒബീഡിയൻസിൽ നിന്ന് മാറും, ആ വ്യക്തി ഡിസൊബീഡിയന്റ് ആകും. ആദമിന്റെ കാര്യത്തിൽ ആദ്യം സംഭവിച്ചതാണ്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് വീഴുമ്പോൾ ആ വ്യക്തി ദൈവവുമായിട്ടുള്ള ഡിപ്പെൻഡൻസിൽ നിന്നും വീഴും. അതോടുകൂടി ഈ വ്യക്തി ഒബീഡിയൻസിൽ നിന്നും മാറും. അതോടുകൂടി ഈ വ്യക്തി ഡിസൊബീഡിയന്റ് ആയിത്തീരും. അന്നേരം തിരിച്ചതിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവും അല്ല, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഒരു വ്യക്തി തിരിച്ച് റിയലായിട്ട് വരുമ്പോൾ ആ വ്യക്തി ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കും. ഒരു വ്യക്തിയെ സ്നേഹിക്കാത്തടത്തോളം കാലം ആ വ്യക്തിയെ നമുക്ക് ആശ്രയിക്കാനായിട്ട് കഴിയത്തില്ല. ആ വ്യക്തി ആശ്രയിക്കാത്തടത്തോളം കാലം നമുക്ക് ആ വ്യക്തി അനുസരിക്കാനായിട്ട് കഴിയത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. നിങ്ങൾ നന്നായി ഓടിയിരിക്കുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. പൗലോസ് പറയുകയാണ് നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ ട്രൂത്ത് അനുസരിക്കുന്നില്ല, ദൈവവചനത്തിന്റെ സത്യത്തിൽ അല്ല നിങ്ങൾ ആയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിലുള്ള ഡിപ്പെൻഡൻസിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഫ്രൂട്ട് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് പറയാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം.
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ
4-ാമത്തെ വാക്യം
എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല.
അടുത്ത വാക്യം,
ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും.
അവിടെ പറയാണ് അവൻ വളരെ ഫലം കായ്ക്കും. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പ പറയാണ് അവൻ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഈ പറഞ്ഞ കാര്യമൊന്നും പൗലോസിന്റെ ഉപദേശമല്ല. യേശുക്രിസ്തു ഇതിനു മുമ്പ് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ് റിയലായിട്ട് യേശുക്രിസ്തുവിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഫ്രൂട്ടാണ്. അത് പുറപ്പെടണമെങ്കിൽ കർത്താവിൽ വസിച്ചാലേ ഒക്കത്തുള്ളൂ, ഡിപ്പെൻഡ് ആയാലേ ഒക്കത്തുള്ളൂ. കർത്താവിൽ ഡിപ്പെൻഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൽ അവൻ വസിക്കുക. ആ ലവ് റിലേഷനിലേക്ക് ഒരു വ്യക്തി റെസ്റ്റോർ ആവാത്തടത്തോളം കാലം അവന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നടക്കത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയുമല്ല അഗ്രഹമല്ല സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം എന്ന് താഴോട്ട് പറയാണ്. അതുകൊണ്ടാണ് 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. അന്നേരം ന്യായപ്രമാണത്തിന്റെ ഫുൾഫിൽമെന്റ് ദൈവത്തെ സ്നേഹത്തിൽ ഒരു വ്യക്തി ഡിപ്പെൻഡ് ചെയ്യുകയും ദൈവസ്നേഹത്തിൽ ദൈവം ആ വ്യക്തിയിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ന്യായപ്രമാണം ആ വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം അവിടെ പറയുന്ന കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. മേൽ പറയുകയായിരുന്നെങ്കിൽ സഹോദരന്മാരെ അപ്പോൾ പറയാണ് കർത്താവ് ഈ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നമ്മളെ വിടുവിച്ചു, ഈ കൽപ്പനകളുടെ കീഴിൽ നമ്മൾ വിടുവിച്ചു. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ന്യായപ്രമാണം മാറ്റി എന്നല്ല, ന്യായപ്രമാണത്തിന്റെ അടിയിൽ നിന്ന് നമ്മളെ ന്യായപ്രമാണത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്, എന്താണ് അതിന്റെ അർത്ഥം, അത് താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. 16-ാമത്തെ വാക്യം, 16 മുതൽ 18 വരെയുള്ള വാക്യം,
ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വേണം, അവ തമ്മിൽ പ്രതികൂലമല്ലോ.
പ്രതികൂലമല്ലോ.
ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല.
ഇവിടെ പറയാണ് ഇഫ് യു ലെഡ് ബൈ ദ സ്പിരിറ്റ് ദെൻ യു ആർ നോട്ട് അണ്ടർ ദ ലോ. ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഈ വാക്യമാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ന്യായപ്രമാണത്തിനെ എടുത്തു മാറ്റി എന്നുള്ളതിലർത്ഥം ദൈവം എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത്. ന്യായപ്രമാണം കൊടുത്തതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ അകത്തുനിന്ന് വിശുദ്ധനാക്കാൻ കഴിയാത്തപ്പോൾ അവനെ പുറത്തുനിന്ന് വിശുദ്ധനാക്കാനായിട്ടാണ് അല്ലെ, എക്സ്റ്റേണലായിട്ട് ഇവനെ വിശുദ്ധനാക്കാനായിട്ടാണ് ന്യായപ്രമാണം കൊടുത്തത്. ദൈവം എക്സ്റ്റേണൽ വിശുദ്ധിയെ കൺസിഡർ ചെയ്യുന്നില്ല എന്നൊരിക്കലും വിശ്വസിക്കരുത്. ദൈവം എക്സ്റ്റേണലായിട്ട് വിശുദ്ധനായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇന്റേണലായിട്ട് ഒരുത്തരം വിശുദ്ധനാവാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ. അതേസമയം ദൈവത്തിന്റെ ആഗ്രഹം അവന്റെ അകം ശുദ്ധിയായിട്ട് അവന്റെ പുറം അതിന്റെ പ്രതിഫലനമായിട്ട് ശുദ്ധിയാവണമെന്നാണ്, അഥവാ അവന്റെ അകം ശുദ്ധി അല്ലെങ്കിൽ പുറമെങ്കിലും ശുദ്ധിയായിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്ന് രാവിലെ ഇംഗ്ലീഷ് മീറ്റിംഗിൽ സംസാരിച്ചപ്പോൾ ഒരു സഹോദരൻ ചോദിക്കായിരുന്നു നമ്മൾ ഈ നെഗറ്റീവ് വേർഡ്സ് ഒക്കെ പറയാനായിട്ട് പറയേണ്ട കാര്യം പറയാൻ പാടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ പറയായിരുന്നു ശരിക്കും നെഗറ്റീവ് വേർഡ്സ് കർത്താവ് എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നു. ദുഷ്ടമനുഷ്യൻ തന്റെ ദുർനിക്ഷേപത്തിൽ നിന്ന് ദുഷ്ടമായിട്ടുള്ളത് പുറത്തു വിടുന്നു എന്നാണ് പറഞ്ഞത്. അന്നേരം അകത്ത് മാറ്റം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുറത്തേക്ക് മാറ്റം വരുന്നത്. പക്ഷെ അകത്ത് മാറ്റം വന്നില്ലെങ്കിലോ, അകത്ത് മാറ്റം വന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ വായടച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാകും. നേരെ ദൈവം അതല്ല ഉദ്ദേശിക്കുന്നത്. ദൈവം ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ ഉള്ളിൽ മാറ്റം വരാത്രത്തോളം കാലം ദൈവം അറ്റ്ലീസ്റ്റ് പുറത്തെങ്കിലും വിശുദ്ധനായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് സെക്കൻഡ് ഓപ്ഷനാണ്. നേരെ ദൈവം പറയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പന്നിയുടെ അകത്തെ ക്യാരക്ടർ മാറ്റിയിട്ടില്ലെങ്കിൽ ഇവനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കാണ് ഈ ന്യായപ്രമാണം. കൽപ്പനകൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഇവനെ ജഡമനുഷ്യനെ നിയന്ത്രിക്കാനുള്ള, അകത്തെ പഴയ മനുഷ്യൻ മരിക്കാത്ത, പഴയ ഉറവ് മാറാത്ത, ആ മനുഷ്യന്റെ ഉറവ് പുറത്തു വരാതെ ഇവനെ മാനേജ് ചെയ്യുന്ന ടെക്നിക്കാണ് ന്യായപ്രമാണം. നേരെ ദൈവത്തിന്റെ സുവിശേഷം എന്നത് മാനേജ്മെന്റ് ടെക്നിക്ക് അല്ല. ദൈവത്തിന്റെ സുവിശേഷം എന്നുള്ളത് മനുഷ്യനെ നന്നായിട്ട് പുറമെ നിർത്തുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ സുവിശേഷം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ അവന്റെ ആ സോഴ്സ് മാറി ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ, തിരുവെഴുത്ത് പറയുന്ന പോലെ അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ജീവജലം അധികം ഒഴുകണമെന്നുള്ളതാണ്. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അതേസമയം അത് നടക്കുന്നില്ല എങ്കിൽ എന്താണ്, അറ്റ്ലീസ്റ്റ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ദൈവസഭയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് പകരം മാനേജ്മെന്റ് ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നതിന്റെ കാര്യം ജഡത്തിൽ ആൾക്കാർ ജീവിക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, നമ്മൾ കുറേ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും, ഫാമിലി ടിപ്സ് ഒക്കെ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഫാമിലി ലൈഫൊക്കെ ശരിയാവും. ഞാൻ പറഞ്ഞു ഇതൊക്കെ ടിപ്സാണ്. എന്തിനാണെന്നറിയോ, യഥാർത്ഥത്തിൽ അകത്തുനിന്ന് മാറ്റം വരുത്താത്തവന്റെ ശരിക്കും ദൈവത്തിന്റെ പ്ലാനിലേക്ക് ഒരു വ്യക്തി വന്ന് വീഴുമ്പോൾ, അതാണ് ആത്മാവിനനുസരിച്ച് നടക്കാന്ന് പറയുന്നത്. ദൈവത്തിന്റെ റിയൽ പ്ലാനിലേക്ക് ഒരു വ്യക്തി വന്ന് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ദൈവം ശരിയാക്കും. അത് ദൈവത്തിന്റെ പ്ലാനിൽ പുറത്ത് ജീവിക്കുന്ന, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ദുർസാക്ഷിയാവാതിരിക്കാനായിട്ടാണ് ഈ മാനേജ്മെന്റ് ടെക്നിക്കുകൾ പഠിപ്പിക്കേണ്ടത്. പക്ഷെ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ന്യായപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ മാനേജ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്റെ ജഡത്തെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് പുറമെ ഇവനെ വിശുദ്ധനായിട്ട് നിർത്തുക. ദൈവം പറയാണ്, നിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് നീ ദൈവത്തിന്റെ ആ പ്ലാനിൽ വീണ് കഴിയുമ്പോൾ എന്താണ്, നിനക്ക് ഈ മാനേജ്മെന്റ് ടെക്നിക്കുകളുടെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിയന്ത്രിക്കുന്ന ആരാണ്? നിന്നെ നിയന്ത്രിക്കുന്നത് സ്നേഹത്താൽ, ദൈവത്തിലുള്ള വിശ്വാസത്താൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ആത്മാവിനെ നിയന്ത്രിക്കുകയും നിന്റെ ആത്മാവ് വഴി നിന്നിൽ കൂടി യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഈ പുറമേയുള്ള ചങ്ങലയുടെ ആവശ്യം ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരല്ല എങ്കിൽ എന്താണ്, നിങ്ങൾ ന്യായപ്രമാണം അനുസരിച്ചേ ഓക്കും. അറ്റ്ലീസ്റ്റ് 10 കൽപ്പനകൾ നിങ്ങളെ നിയന്ത്രിച്ചു വെക്കും. ഇത് രണ്ടുമില്ലെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ കാറ്റഗറിയിലാണ്, ദൈവനാമ ദുഷിക്കുന്നവരായിട്ട് ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കും. അറ്റ്ലീസ്റ്റ് പുറത്തെങ്കിലും. ഞാൻ അതുകൊണ്ടാണ് ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എന്ന് പറയുന്ന അനേക ആൾക്കാർ ജഡത്തെ അനുസരിച്ച് ജീവിച്ചിട്ട് ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡിൽ പോലും എത്താത്തത്. ഈ ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിനറിയാം. ലോകം ദൈവത്തിന്റെ ഈ സ്റ്റാൻഡേർഡിനെ മനസ്സിലാക്കിയിട്ടുള്ളത്, കാരണം ന്യായപ്രമാണം പൊതുലോകത്തിന്റെ നിയമമാണ്. നേരെ ഒരു ദൈവപൈതൽ യഥാർത്ഥത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാതിരിക്കുമ്പോൾ, ആ വ്യക്തി ന്യായപ്രമാണവും അനുസരിച്ച് നടക്കാതിരിക്കുമ്പോൾ, ഈ വ്യക്തി ചെന്ന് വീഴുന്നത് ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ലെവലാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു നല്ല ഫാമിലിയായിട്ട് ജീവിക്കാനായിട്ടല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ട്. നമ്മുടെ ഒരു തെറ്റായിട്ടുള്ള ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹാപ്പി ഫാമിലി ലൈഫായിട്ട് മാനേജ് ചെയ്ത് പോകുന്ന ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിങ്ങളായിരിക്കണമെന്നാണ്, ദൈവത്തിന്റെ പ്ലാൻ ഫുൾഫിൽ ചെയ്യണമെന്നുള്ളതാണ്. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്ലാനാണ്. ഈ ഗലാത്യരേഖയിൽ കൂടിയും അബ്രഹാമിന്റെ അടുത്തൊക്കെ ദൈവം പറയുന്നത് ദൈവത്തിന്റെ ഒരു പ്ലാനാണ് പറയുന്നത്. ആ പ്ലാൻ ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് നിങ്ങളെ കുടുംബമായിട്ട് പോലും വിളിച്ചത്. അതിൽ നിന്ന് അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് ദൈവത്തിന്റെ ട്രാക്കിലാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിൽ പോലും ജീവിക്കാത്ത വ്യക്തികളുടെ അടുത്താണ് പിന്നെ പറയുന്നത് ഭർത്താവിന്റെ അടുത്ത് ഷൗട്ട് ചെയ്യരുത്, ഇല്ലെങ്കിൽ ഭാര്യയെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അറ്റ്ലീസ്റ്റ് നിങ്ങളിത് മാനേജ് ചെയ്തെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന അതല്ല. ദൈവം ആഗ്രഹിക്കുന്ന ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. റോമാലേഖനം 12 അധ്യായത്തിന്റെ 1 വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 12:1 ദൈവത്തിന്റെ പ്ലാൻ അവിടെ പറയാണ്. ഇവിടെ അതിന്റെ 36 തുടർച്ചയാണ്, 11:36 തുടർച്ചയാണ് 12:1. കാരണം ഇംഗ്ലീഷിൽ ദെയർ ഫോർ ഐ അർജ്യു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അതിൽ 11:36 എന്താണ്? ഇവിടെ പറയാണ് സകലവും ഫോർ ഹിം ആൻഡ് ത്രൂ ഹിം ആൻഡ് ടു ഹിം ഓൾ തിങ്സ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ പ്ലാനാണ്. ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്, ദൈവത്തിന്റെ യേശുക്രിസ്തുവിനുള്ളവരാണ്. ദൈവമാണ് ദൈവത്തിന്റെ വലിയ ഫോർ പ്ലാനിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. സകലവും അവന്റെ ഉദ്ദേശത്തോടുകൂടിയാണ്. നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന പോലും ദൈവത്തിന്റെ പ്ലാൻ ഫുൾഫിൽ ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയാണ്, ദെയർഫോർ ഐ അർജ് യു എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്ലാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി ഈ ഭൂമിയിൽ ഒരു പ്ലാൻ ഉണ്ട് എന്നും അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെന്നും ഇൻഡിവിജ്വലായിട്ട് നിങ്ങളെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്നും മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ പറയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് നിങ്ങളെ സമർപ്പിക്കണം. എന്നിട്ട് പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്ത് മനസ്സ് പുതുക്കി, റിന്യൂ യുവർ മൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്ലാൻ നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ പർപ്പസിൽ വീണ് കഴിയുമ്പോൾ അത് മനസ്സിലാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ വ്യക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. കാരണം ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ ന്യായപ്രമാണത്തിന് മുകളിലാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന അർത്ഥം. അതിൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ വായിച്ചു 16-ാമത്തെ വാക്യം, ഇവിടെ പറയാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം ഇത് തമ്മിൽ പ്രതികൂലമില്ല. എന്നിട്ട് പറയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവർ. 19-25 വാക്യങ്ങൾ വായിക്കും, ഇവിടെ പറയാണ് ഇവിടെ രണ്ട് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ട് വന്ന ആ രണ്ട് കാര്യങ്ങൾ വീണ്ടും പൗലോസ് പറയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ട് ഈ ലിസ്റ്റ് പറയാണ്. നമ്മൾ ഇതിനുമുമ്പൊക്കെ വായിച്ചു, ഇതായിരുന്നു പഴയ സോഴ്സിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്ന കാര്യം. രണ്ടാമത് അതിനെ ആ സോഴ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് യേശുക്രിസ്തു ആ ഉറവ മാറ്റിയിട്ട് ജീവജലത്തിന്റെ നദികൾ ഉറവയായിട്ട് പുറപ്പെടുമ്പോൾ പുറപ്പെടേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞിട്ട്. അന്നേരം ഇവിടെ പറയുകയാണ് ഈ ഒരു സോഴ്സ് മാറി രണ്ടാമത്തെ സോഴ്സാണ്. ഇതാണ് ഐഡിയലായിട്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം. ഇത് എന്തുകൊണ്ടാണ് നടക്കാത്തതിന്റെ കാര്യം മേളി പറയുകയാണ്. എന്താണ് അത്? വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ കാര്യം നടക്കാത്തത്. ആത്മാവിനെ അനുസരിച്ച് നടക്കും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവണം, വളരെ ക്ലിയർ ആയിട്ട്. ഇത്ര മാത്രമേ ബൈബിളിന്റെ ഒരു സീക്രട്ട് ആയിട്ട് പറയുന്നുള്ളൂ. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞതും യാക്കോബിന്റെ അടുത്ത് പറഞ്ഞതും ദൈവം പറഞ്ഞ ഒറ്റ കാര്യമാണ്. കംപ്ലീറ്റ്ലി ജഡത്തിലെ ആശ്രയം വിട്ടിട്ട് കർത്താവിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുകയും കർത്താവിൽ പരിപൂർണമായിട്ട് സറണ്ടർ ചെയ്യുകയും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ സോഴ്സിൽ നിന്ന് യഥാർത്ഥത്തിൽ ജീവജലത്തിന്റെ നദികൾ പുറത്തേക്കൊഴുകും. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേർക്കണമേ, ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ടാണ് ദൈവം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്.
അല്ല ജഡത്തിന്റെ ഓരോ മോഹങ്ങളെ ഓരോന്നോരോന്നായിട്ട് കീഴടക്കാനായിട്ടല്ല. അങ്ങനെ നമുക്ക് കഴിയില്ല. ഇതൊരു റിവേഴ്സ് ആക്കുന്നതാണ് പിശാചിന്റെ വേറൊരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാപം നമ്മൾ കാണുകയാണ്, അതിനെ കീഴടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അങ്ങനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്, ഇതിന്റെ ഓപ്പോസിറ്റാണ്. നിങ്ങൾ ജഡത്തെ കീഴടക്കുമ്പോൾ നിങ്ങൾ ആത്മീയരാകും എന്നല്ല ബൈബിൾ പറയുന്നത്. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡം അതിന്റെ മേൽ പ്രിവെയില് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം നിങ്ങളുടെ ചോയ്സ് എന്താണ്? ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. സ്നേഹത്തിൽ വിശ്വാസത്താൽ കർത്താവിന് കീഴടങ്ങാനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ പൊങ്ങി വരത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യമാണ് ദൈവവചനം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ജഡത്തിന്റെ മോഹം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജഡത്തിന്റെ മോഹത്തിൽ ഇവിടെ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ ലിസ്റ്റുകൾ ശരിക്കും ഒരു സോഴ്സ് മാറിയതാണല്ലേ. വീണ്ടും ജനിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മളിലുള്ള ദൈവ ആ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, ആ പഴയ സോഴ്സ് മാറി എന്ന് പറഞ്ഞു. പക്ഷെ എൻ ഡിസ്ക് മുഴുവൻ കറപ്റ്റാക്കി കളയുകയാണ്. അങ്ങനെ ആ ഹാർഡ് ഡിസ്ക് മുഴുവൻ കറപ്റ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മലിനമായി കഴിഞ്ഞു. മലിനമായി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ കറപ്റ്റായി കറുത്ത ആ ബോർഡിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്ത് വന്നിട്ട് ആ ഒരു വൈറ്റ് സ്പോട്ടായിട്ട് വരുന്നതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അല്ലെ, വീണ്ടും ജനനം എന്ന് പറയാൻ നമ്മുടെ ആ സോഴ്സ് മാറി എങ്കിലും നമ്മുടെ കറപ്റ്റഡ് മൈൻഡ് മാറിയിട്ടില്ല. ആ കറപ്റ്റഡ് മൈൻഡ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് കൊലോസി ലേഖനത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. കൊലോസി ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ഇവിടെ പറയാണ് തന്റെ ജഡ മനസ്സ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്ലഷ്ലി മൈൻഡ്, ആ മൈൻഡാണ് കറപ്റ്റഡ് ആയി തീർന്നത്. ഈ മൈൻഡ് കറപ്റ്റഡായ ആ മൈൻഡിനെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മാറുന്നത്? ഈ കറപ്റ്റഡായിട്ടുള്ള ഈ മൈൻഡ് ഒരു വീണ്ടും ജനിച്ച വ്യക്തിയുടെ ഉള്ളിലും കറപ്റ്റഡ് മൈൻഡാണ്. ആ വ്യക്തിയുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ജനിച്ചു. ഈ കറപ്റ്റഡ് മൈൻഡ് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ചോദ്യം. ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുവെന്ന് പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യമാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നൂറ് വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, സഹോദരന്മാരെ, ദൈവത്തിന് മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. എന്നിട്ട് പറയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. ഇവിടെ ഇംഗ്ലീഷിൽ കണ്ടിരിക്കുന്നത് റിന്യൂവിംഗ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് തന്നെ മാറണം. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കാൽ, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതിനാൽ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഇംഗ്ലീഷ് എങ്ങനെന്നറിയോ? സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് എബോവ്, നോട്ട് ദ തിങ്സ് ദാറ്റ് ഓൺ ദി എർത്ത്. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിപ്പിൻ. എങ്ങനെയാണ് മരിപ്പിക്കുന്നത്? വെളിപ്പെടുത്തിരിക്കുകയാണ്, ചിന്തിപ്പിൻ എന്നാണ് പറഞ്ഞത്. അല്ലെ, സെറ്റ് യുവർ മൈൻഡ്, ഇതാണ് ആദ്യം ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ, നമ്മുടെ മൈൻഡ് തന്നെ മാറണം. നമ്മൾ റിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. മൈൻഡ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. അതാണ് ഫിലിപ്പിയിലെ നമ്മൾ വായിച്ചത്, ഹാവ് ദ സെയിം മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്താണ്? അവൻ കംപ്ലീറ്റ്ലി ദൈവത്തിന് സമർപ്പിച്ചു എന്നാണ് അതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് പറഞ്ഞത് ഡിപ്പെൻഡന്റ് ഫെയ്ത്ത് ആണ്. ഈ കാര്യം തന്നെയാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന കാര്യം. യഥാർത്ഥത്തിൽ ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്നാണ്. നമ്മൾ ഗലാത്യലേഖനം മടങ്ങിവരാം. ഗലാത്യലേഖനത്തിന്റെ ആ വാക്യത്തിൽ പറയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല, ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറപ്റ്റഡ് മൈൻഡിൽ നിന്ന് വീണ്ടും ഇതേ കാര്യങ്ങൾ സോഴ്സ് മാറിയിട്ടും പുറത്തു വരാനായിട്ട് സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് എന്നിവ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഇതാണ് യഥാർത്ഥത്തിൽ കോൺഫ്ലിക്റ്റിംഗ് ലൈഫ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇസ്മായേലും ഇസ്ഹാഖും കൂടി ഒരുമിച്ച് വളരുകയും ഒരാള് മറ്റേയാളേക്കാൾ പ്രിവയിലാവുകയും ചെയ്യുകയും ചെയ്യുന്നത്. അവിടെ പറയാണ് താഴോട്ട് പറയാണ് ക്രിസ്തുവേശൂരുള്ളവർ, 24-ാമത്തെ വാക്യം, ക്രിസ്തുവേശൂരുള്ളവർ ജഡത്തെ അതിന് രാഗ മോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു. റോമലേഖനത്തിൽ അതേ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കറക്റ്റാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കി. റോമലേഖനം 8-ാമത്തെ വാക്യത്തിൽ പറയാണ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച്, 13-ാമത്തെ വാക്യം, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. എങ്ങനെയാണ് മരിപ്പിക്കുന്നത്? താഴെപ്പോയിട്ട് പറയാണ് 14-ാമത്തെ വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ലെഡ് ബൈ ദ സ്പിരിറ്റ്, ബോൺ ബൈ ദ സ്പിരിറ്റ് ആൻഡ് ലെഡ് ബൈ ദ ഫ്ലഷ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാനിഫെസ്റ്റിംഗ് ദ ഡീഡ്സ് ഓഫ് ദ ഫ്ലഷ്. ജനനത്തിന്റെ പ്രശ്നമാണോന്നില്ല, ഇവിടെ പറയാണ് ബോൺ ബൈ ദ സ്പിരിറ്റ് മാസ്റ്റേഡ് ബൈ ദ ഫ്ലഷ് ആൻഡ് മാനിഫെസ്റ്റിംഗ് ദ ഡീഡ്സ് ഓഫ് ദ ഫ്ലഷ്. അന്നേരം വീണ്ടും ജനിച്ചവൻ ജഡത്തിന്റെ പ്രവൃത്തി മാനിഫെസ്റ്റ് ചെയ്യുന്നു. ദൈവം പറയാണ് യു സെറ്റ് യുവർ മൈൻഡ്, യു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ചിന്ത മാറട്ടെ, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ ആത്മാവിനനുസരിച്ച് നടക്കുന്ന കോംപ്ലിക്കേറ്റഡ് തിയോളജിക്കൽ വേർഡ് അല്ല, ഡിപ്പെൻഡ് ഓൺ ക്രൈസ്റ്റ് എന്ന് അത് തന്നെയാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ പറയാണ് നിങ്ങൾ എന്നിൽ വസിപ്പിൽ എന്നാൽ ഞാൻ നിങ്ങളിലും വസിപ്പിൽ. അന്നേരം ദൈവത്തിന്റെ ഈ പ്ലാനിൽ നിന്ന് പുറത്ത് കടന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവീക പ്ലാനിന്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിൽ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയാണ് നിങ്ങൾ ഒരു മനുഷ്യൻ തെറ്റിലകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവനെ സൗമ്യതയുടെ ആത്മാവിൽ അവനെ കറക്റ്റ് ചെയ്യാനായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് പറയാണ് തമ്മിൽ നിങ്ങളുടെ ഭാരങ്ങളെ ചോപ്പൻ നിങ്ങളെ ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കുന്നു. അതിന്റെ 3-ാമത്തെ വാക്യം, ഇവിടെ മലയാളം ട്രാൻസ്ലേഷൻ കുറച്ച് അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാവത്തില്ല, ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? അത് 3-ാമത്തെ വാക്യം ഇവിടെ പറയാണ് ഇഫ് എനിവൺ തിങ്സ് ഹീ ഈസ് സംതിങ് വെൻ ഹീ ഈസ് നത്തിങ് അല്ലേ. ഇത് അവസാനം പൗലോസ് വീണ്ടും പഠിപ്പിക്കണം. നമ്മൾ ആരാണ്? നമ്മൾ എന്താണ്? യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? ഐ ക്യാൻ ഡു നത്തിങ് എന്നല്ലേ പറഞ്ഞത്. നമ്മളെ കുറിച്ച് യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, യു ക്യാൻ ഡു നത്തിങ് എന്നാണ് പറഞ്ഞത്. അന്നേരം നമ്മൾ ആരാണ് ശരിക്കും? നമ്മള് നത്തിങ്ങാ അല്ലേ. യേശു ക്രിസ്തുവിനെ കൂടാതെ വി ആർ നത്തിങ്, ബട്ട് വി ആർ തിങ്കിങ് വാട്ട്? വി ആർ തിങ്കിങ് ദാറ്റ് വി ആർ സംതിങ്. ഞാൻ പറയാണ് നമ്മൾ നത്തിങ് ആണ്. ദൈവമേ നിന്റെ പദ്ധതി എന്നിൽ കൂടി ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ഡു നത്തിങ് എന്ന് പറഞ്ഞ് ആ അബ്രഹാമിനെ പോലെ യാക്കോബിനെ പോലെ റിപ്പൻ്റഡ് ആയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വരേണ്ടതിന് പകരം നമ്മൾ എന്താണ് പറയുന്നത്? വി ആർ സംതിങ് എന്ന് പറഞ്ഞു. ആ വ്യക്തികൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്? അവർ തന്നെത്താൻ വഞ്ചിക്കുകയാണ്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ അതിന്റെ അർത്ഥം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ, താൻ അല്പനായിരിക്കും മഹാനാകുന്നു എന്ന് ഒരുവൻ നിരൂപിച്ചാണ്. റിയലി ഇംഗ്ലീഷ് ആശയാണ് ഇഫ് എനിവൺ തിങ്സ് ഹീസ് സംതിങ് വെൻ ഹീസ് നത്തിങ് ഹീസ് ഡിസീവിംഗ് ഹിംസെൽഫ്. അവൻ അവനെ വഞ്ചിക്കുന്നു, ബാക്കിയുള്ളവരെയും വഞ്ചിക്കുന്നു. പക്ഷെ ദൈവത്തെ വഞ്ചിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ സ്വയം വഞ്ചിക്കുകയാണെന്നാണ് പറയുന്നത് അല്ലേ. അവിടെ പറയാണ് 7-ാമത്തെ വാക്യം, വഞ്ചിക്കപ്പെടാതിരിപ്പിൻ, ഡു നോട്ട് ബി ഡിസീവ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലുമാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. 7-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം, ഇവിടെ പറയാണ് നിങ്ങൾ സ്വയം വഞ്ചിക്കപ്പെടുകയാണ്, നിങ്ങൾക്ക് ബാക്കിയുള്ളവരെയും വഞ്ചിക്കാനായിട്ട് കഴിയും, പക്ഷെ ദൈവത്തെ നിങ്ങൾക്ക് പരിഹസിക്കാനോ കളിപ്പിക്കാനോ കഴിയത്തില്ല. അതുകൊണ്ടാണ് വഞ്ചിക്കപ്പെടാതിരിപ്പിൻ. എന്നിട്ട് പറയാണ് അടുത്ത വാക്യം, ഇവിടെ പറയാണ് എഗൈൻ യേശു ക്രിസ്തു പൗലോസ് ഈ കാര്യം ഉറപ്പിക്കുകയാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിപ്പിൻ. നിങ്ങൾ ജഡത്തിൽ വിതച്ചാൽ എന്താണ്? ജഡത്തിൽ നിന്ന് ഡിസ്ട്രക്ഷൻ കൊയ്യും. രക്ഷിക്കപ്പെട്ടവർ താൻ ഇത് പറയുന്നത് കേട്ടോ, രക്ഷിക്കപ്പെട്ട ഞാൻ പറഞ്ഞത് നമ്മുടെ മൈൻഡ്, കറപ്റ്റഡ് മൈൻഡിനെ ദൈവം ശുദ്ധീകരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പറയാണ് നമ്മൾ എന്ത് ചെയ്യരുതെന്നാ പറഞ്ഞിരിക്കുന്നത്, ജഡത്തിൽ പിന്നെയും വിതയ്ക്കരുത് എന്നാ പറഞ്ഞത് അല്ലേ. ഇത് പറഞ്ഞ ഞാൻ പറയട്ടെ, നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ വീണ്ടും ചില കാര്യങ്ങളെ വിതയ്ക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഡിസ്ട്രക്ഷൻ ആയിരിക്കും കൊയ്യുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവർക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ എന്താണ് മരിക്കും നിശ്ചയം, ഒരു സംശയമില്ലെന്ന് പറഞ്ഞു. പിശാച് ആദ്യം പറഞ്ഞ വഞ്ചന എന്താണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കയില്ല നിശ്ചയം എന്ന് പറഞ്ഞ പിശാചിന്റെ ഉപദേശത്തിനെതിരായിട്ട് ദൈവം പറയാണ്, റോമലേഖനത്തിൽ പറയാണ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. നിങ്ങൾ ജഡത്തിന് വീണ്ടും അവസരം കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ പുറപ്പെടുന്നത് അതേ കാര്യം തന്നെയായിരിക്കും. നിങ്ങളൊരു അത്ഭുതം പ്രവർത്തിച്ചിട്ട് ഇന്ന് മുതൽ നിങ്ങൾ വിശുദ്ധരാകുമെന്ന് പറയാൻ നടക്കത്തില്ല. എപ്പോഴും ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഇപ്പൊ സിനിമ കണ്ട് വർഷങ്ങൾക്ക് കൊണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കണ്ട സിനിമകളുടെ ഓർമ്മ പോലും ചിലപ്പോൾ മനസ്സിലുണ്ട്. അല്ലെ, ദൈവം ഇതിനെ ഗ്രാജുവലി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരുവാണ്. അന്നേരം ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തിന്റെ വചനത്തെ കൊണ്ടും പ്രാർത്ഥനയെ കൊണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടുന്നതിന് പകരം നമ്മൾ വീണ്ടും ഫീഡ് ചെയ്യുന്നത് പഴയ കാര്യങ്ങളാണെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് പുറപ്പെട്ടു വരുന്നത് ജഡത്തിന്റെ പ്രവർത്തികൾ തന്നെയായിരിക്കും. ഇവിടെ പറയാണ് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് കടക്കുക എന്നുള്ളതും കർത്താവിൽ വസിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഡിപ്പെൻഡൻസ് കർത്താവിലല്ലെങ്കിൽ ദൈവം പറയാണ് രക്ഷിക്കപ്പെട്ട വ്യക്തിയെടുത്ത് പറയാണ് യു വിൽ റീപ് ഡിസ്ട്രക്ഷൻ, നിത്യനാശം കൊഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ, ഞാൻ പറഞ്ഞത് ഇത് കണ്ടമിങ് മെസ്സേജ് എന്ന് ആരും ചിന്തിക്കേണ്ട, ദൈവവനം പറയുന്ന അതേപോലെ പറയുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടോ കണ്ടം ചെയ്യാൻ വേണ്ടിയില്ല, ദൈവവനം വളരെ കൃത്യമായിട്ട് പറയാണ് രക്ഷിക്കപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ ആത്മാവിന് പകരം ജഡത്തിന്റെ പ്രവൃത്തികൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ യു വിൽ റീപ് ഡിസ്ട്രക്ഷൻ. ഇവിടെ പറയുന്നത് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ മരിക്കും നിശ്ചയം. ശരീരം പറഞ്ഞാലും നമുക്കറിയാം അല്ല, എല്ലാവരും മരിക്കും. പക്ഷേ ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തവൻ, ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് നിൽക്കാത്തവൻ, ജഡത്തിനെ അനുസരിച്ച് ജീവിക്കുന്നത്, ന്യായപ്രമാണവുമില്ല ആത്മാവുമില്ല, ജഡത്തെ അനുസരിച്ച് ജീവിക്കാം കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തിയെടുത്ത് ദൈവം പറയാണ് യു വിൽ റീപ് ഡിസ്ട്രക്ഷൻ. ഇവിടെ പറയാണ് ജഡത്തെ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ നിന്ന് വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യ ജീവനെ കൊയ്യും. അതുകൊണ്ടാണ് നന്മയികൾ നമ്മൾ അടുത്തു പോകരുത്, തളർന്നു പോകാതെ ഇരുന്നു കഴിഞ്ഞാൽ നാം തക്ക സമയത്ത് ഉപയോഗിക്കും. ആയിട്ടുള്ള വാക്യങ്ങളിൽ പോലീസ് ബാക്കി കാര്യങ്ങളെ തന്നെ വീണ്ടും പറയാണ്. അതിന്റെ 14-ാമത്തെ വാക്യം, ഇവിടെ പറയാണ് എനിക്കോ, അതുകൊണ്ടാണ് ഫിലിപ്പിയനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാമല്ലോ പരിച്ഛേദനക്കാർ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതെയും ചിരിക്കുകയും ചെയ്യുന്ന നമ്മൾ തന്നെ. പൗലോസ് പറയാണ് ഞാൻ ആത്മാവിനനുസരിച്ച് നടക്കുമ്പോൾ ദൈവത്തിന്റെ കർത്താവിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ എന്നിൽ കൂടി പുറപ്പെടുവിക്കപ്പെടുമ്പോൾ എനിക്ക് ഒന്നും പ്രശംസിക്കാനില്ല. പൗലോസ് പറയാണ് ഐ ആം നത്തിങ് വിത്തൌട്ട് ക്രൈസ്റ്റ്, ബട്ട് ത്രൂ ക്രൈസ്റ്റ് കർത്താവിനിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് എനിക്കതിൽ ഒന്നും പ്രശംസിക്കാനായിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ യാതൊന്നിനും പ്രശംസിക്കാനായിട്ട് വരുത്. അതിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയുകയാണ് ഈ ലോകത്തിൽ നിന്നാണ് നിങ്ങളെ വിളിച്ചത്, ഈ ലോകത്തിന്റെ അനുരൂപമാകാതെ ദൈവത്തിന്റെ ഹിതം അനുസരിക്കാനായിട്ട് ദൈവത്തിന്റെ സ്വരൂപമാവാനായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകം എനിക്കും ഞാൻ ലോകത്തിനും യേശു ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല, അഗ്ര ചർമ്മവുമല്ല, ന്യൂ ക്രിയേഷൻ അത്രയും വലിയ കാര്യം. പൗലോസ് പറയുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നിട്ട് അവൻ വീണ്ടും ജനിച്ച് പുതിയ മനുഷ്യനായിത്തീരുന്ന ന്യൂ ക്രിയേഷനാണ് ദൈവം കണക്കാക്കുന്ന കാര്യം. ബാക്കിയല്ലാത്ത ബാക്കിയുള്ള ഒരു കാര്യത്തെയും കർത്താവ് കണക്കാക്കുന്നില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച അഞ്ചാമത്തെ അധ്യായത്തിൽ എന്റെ പരാറാമത്തിലുള്ള ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിൽ ഇനി മുതൽ അങ്ങനെ അറിയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഇവിടെ പറയുകയാണ് ദൈവത്തിന്റെ പുതിയ സൃഷ്ടിയാണ് ഈ കാര്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നിട്ട് അൾട്ടിമേറ്റായിട്ട് ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്ന സുവിശേഷത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസായിട്ടുള്ള പുതിയ സൃഷ്ടിയായി തീർന്ന് ആ പുതിയ, അതുകൊണ്ടാണ് എഫെസ്യരിലെ പറഞ്ഞിരിക്കുന്നത് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ വന്നു. ആ പുതിയ മനുഷ്യൻ നമ്മൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് ദൈവവനം പറഞ്ഞിരിക്കുന്ന കാര്യം. ഇതല്ലാതെ വേറൊരു കാര്യമില്ല. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവരോട് കൊണ്ടേയിരിക്കുന്നു.